നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഇരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. നമുക്ക് വേണ്ടി സുരക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നമുക്ക് വേണ്ടി സുരക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ
കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ
പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണം, സ്വർഗത്തിലുമാകണമേ.
ഞങ്ങൾക്ക് ആവശ്യമുള്ള രാജ്യം ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ
കർത്താവിനോട്
നിന്റെ ദുർബലമായ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ
മരണസമയത്തും. പ്രിയക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്നിയ ഐസക് അച്ചൻ MMVS-ന്റെ ഭദ്രാസന തലത്തിലും റീജിയണൽ ലെവലിലും യൂണിറ്റ് ലെവലിലുമുള്ള അതിന്റെ ചുമതലക്കാരെ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന MMVS-ന്റെ എല്ലാ പ്രവർത്തകരുമേ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ അവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെയേറെ സന്തോഷത്തോടും ദൈവസന്നിധിയിൽ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഈ സന്ധിയിൽ നമ്മളെല്ലാവരും കൂടി വന്നിരിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് വരുന്ന ആളിനോടനുബന്ധിച്ച് ആ ദിവസങ്ങൾ വനിതാ സമാജത്തിന്റെ ദിവസമായി, എസ്പെഷ്യലി ഓഗസ്റ്റ് 15-ാം തീയതി MMVS ഡേ ആയിട്ട് സഭയൊട്ടുക്ക് കൊണ്ടാടുകയാണ്. അതോടൊപ്പം നമ്മുടെ ഭദ്രാസനത്തിലും ഈ വർഷം, മുൻവർഷങ്ങളിലൊക്കെ ഭംഗിയായിട്ട് നടന്നിരുന്നുവെങ്കിലും ഈ വർഷം കുറച്ചുകൂടി ഒന്ന് അതൊന്ന് വിപുലപ്പെടുത്തി നമുക്ക് കൂടുതൽ പേർക്ക് ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനും ധ്യാനിക്കുവാനും ഉള്ള കൂടുതൽ അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ്. ആദ്യത്തേത് ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള ദിവസങ്ങൾ ബൈബിൾ റീഡിംഗ് മന്തായിട്ട് നമ്മൾ മുൻവർഷങ്ങളിലേ പോലെ തന്നെ അത് ക്രമീകരിക്കുന്നു. ഈ വർഷത്തെ അതിന്റെ സ്കെഡ്യൂളൊക്കെ എല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ടല്ലോ. ദൈവവചനത്തിൽ നിന്ന് കൂടുതൽ ധ്യാനിക്കുവാനായിട്ടുള്ള, വ്യക്തിപരമായി നമുക്ക് വായിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള നല്ല അവസരങ്ങളായിട്ട് അതിനെ കരുതുക. ആ ഒരു മാസം നമ്മള് എല്ലാവരും കൂടി ഒന്ന് കൂടി വരിക. എല്ലാ ആഴ്ചയിലും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന്, അത് പ്രത്യേകിച്ച് ഒരു വിഷയം ഒന്നും വെച്ചിട്ടല്ല, ഓരോ വചന ശുശ്രൂഷ ലീഡ് ചെയ്യുന്നവരുടെ താല്പര്യപ്രകാരം വിവിധങ്ങളായിരിക്കുന്ന വിഷയങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട ഐസക് ബി പ്രകാശനാണ് നമുക്ക് അതിന് ശുശ്രൂഷ നിർവഹിച്ചു തരുന്നത്. നാളെയും നമുക്ക് ഉണ്ട്, എല്ലാ ബുധനും വ്യാഴവും ഉണ്ട്. അതിലൊക്കെ സംബന്ധിക്കാൻ തക്കവണ്ണം എല്ലാവരും ഉത്സാഹിക്കണമെന്ന് ആദ്യമേ തന്നെ ഓർപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 1 മുതൽ 14-13 വരെ മെറ്റഫേഴ്സ് ഓഫ് സെയിന്റ് മേരി ഇൻ ദ ബൈബിൾ, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ദൈവമാതാവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ചില അടയാളങ്ങൾ, അത് നമ്മളെപ്പോഴും ചിന്തിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നവ. എന്നാൽ ഒരു ഒരു 10 മിനിറ്റ് അങ്ങേയറ്റം 12 മിനിറ്റോ എല്ലാം വരുന്ന വീഡിയോ ആയിട്ട് അത് നിങ്ങൾക്ക് ഓഗസ്റ്റ് 1st മുതൽ 13th 14th വരെയുള്ള ദിവസങ്ങൾ അയച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ കാര്യവും ക്രമീകരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മള് MMVS ഡേ ആയിട്ട് കൊണ്ടാടുകയാണ്. അത് അനുഗ്രഹീതമായി അവസാനത്തെ ദിവസം ഓഗസ്റ്റ് മാസത്തില് വാങ്ങിപ്പിന്റെ ആ ദിവസങ്ങളിൽ ആ ക്രമീകരണവും നമ്മൾ ചെയ്തിരിക്കുന്നു. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിവുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കുവാനും യൂണിറ്റ് തലങ്ങളിൽ ഈ കാര്യങ്ങള് വരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ തക്കവണ്ണം എല്ലാവരും ഉത്സാഹിക്കുക. ഇന്ന് നമുക്ക് അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ, വചന ശുശ്രൂഷകളുടെ തുടക്കം എന്നുള്ള നിലയിൽ, ബഹുമാനപ്പെട്ട ഐസക് ബി പ്രകാശസിന് ഞാൻ നമുക്ക് വചന ശുശ്രൂഷ ദൈവജനത്തിൽ നിന്ന് പങ്കുവെച്ചു തരുന്നു. ബഹുമാനപ്പെട്ട അച്ഛന് ഹൂസ്റ്റൺ റീജിയണിലെ ചുമതലക്കാരനാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നേരത്തെ നമുക്ക് ക്ലാസ്സുകൾ എടുത്ത് നൽകിയിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ താല്പര്യത്തോടു കൂടി അച്ഛന് ലീഡർഷിപ്പ് നൽകുന്നുണ്ട്. യെശയ്യ പ്രവചനം 34:16 വായിക്കുന്നത് പോലെ, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയും ഇല്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രയവേ കൂട്ടി വരുത്തിയത് എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ, ഈ ബൈബിൾ റീഡിംഗ് മന്തില് ദൈവത്തിന്റെ വചനത്തിൽ കൂടുതൽ അന്വേഷിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് പൊരുള് തിരിച്ചു തരുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയുവാനും ധ്യാനിക്കുവാനും ഒക്കെ ദൈവം നമ്മെ എല്ലാവരും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ സന്ധ്യയിലേക്ക് എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഐസക് ബി പ്രകാശസിനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങൾ എല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു.
ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ ഏറെ സ്നേഹവും നമ്മൾ എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യുന്ന പന്തനായ PC ജോർജ് അച്ഛൻ, ഭദ്രാസനത്തിന്റെ MMVS ചുമതല വഹിക്കുന്ന പ്രധാനപ്പെട്ടവരുടെ കൂട്ടത്തിൽ ശ്രീമതി രൂപ ജോൺ ഉൾപ്പെടെയുള്ള ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹീതവുമായ നേതൃത്വം നൽകുന്നവർ, യൂണിറ്റ് തലങ്ങളിൽ അതിന്റെ ചുമതല വഹിക്കുന്നവർ, അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഇന്നത്തെ ശുശ്രൂഷയിൽ സമ്മേളിക്കുന്ന എല്ലാ ശ്രേഷ്ഠ വനിതകൾക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹവന്ദനം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിൽ എല്ലാ വർഷവും സ്ത്രീ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ അനുഗ്രഹീതമായ പല നന്മകളും ഉൾപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക ഒരു പതിവാണ്. ദേവാലയങ്ങൾ അടച്ചിട്ടിരിക്കുകയും ഭവനങ്ങളൊക്കെ ചെറിയ ദേവാലയങ്ങളായി പുനർജീവിക്കുകയും സ്വർഗത്തിന്റെ വാതിൽ എപ്പോഴും നമുക്കായി തുറന്നിട്ടിരിക്കുന്ന ഒരു ദൈവം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയുവാൻ ശക്തമായി ശ്രദ്ധേയമായി കാണുന്ന ഈ കാലഘട്ടത്തിൽ, ലോക്ക്ഡൌൺ മൂലം എല്ലാം അടഞ്ഞു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ജീവനുള്ളിടത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന അവസരം, ദൈവവചനം ശ്രവിക്കുവാൻ കിട്ടുന്ന അവസരം ശ്രദ്ധേയമായി ഉപയോഗിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ബൈബിൾ പാരായണ കാലഘട്ടവും, അതോടൊപ്പം തന്നെ 8 വൈദികരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബുധൻ വ്യാഴൻ ദിവസങ്ങളിൽ ചില പ്രധാനപ്പെട്ട ചിന്തകൾ നമ്മുടെ ജീവിതത്തിനും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിനും ദൈവകൃപ സ്വീകരിക്കുന്നതിനും ഒക്കെ മുഖാന്തരമാക്കിക്കൊണ്ട് ചുമതലപ്പെട്ടവർ ക്രമീകരിച്ചതിനെ, പ്രത്യേകിച്ച് അഭിനന്ദനായ ഡോക്ടർ സക്കറിയാസ് മാർ, അപ്രൈം മെത്രാപ്പൊലീത്ത, ഈ കാര്യങ്ങളൊക്കെ നേതൃത്വം നൽകുകയും എല്ലാ ആലോചനകളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട PC ജോർജ് അച്ഛനും അതിന്റെ ചുമതലപ്പെട്ടവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലും അവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഏറെ സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം. എണ്ണിയാൽ തീരാൻ പറ്റാത്ത പ്രത്യേകതകളുടെ ഒരു കാലഘട്ടമാണ്. 1918-19 കാലഘട്ടങ്ങളിൽ സ്പാനിഷ് ഫ്ലൂ എന്ന ഒരു പ്രതിഭാസം ലോകത്തെ കീഴടക്കുകയും അന്ന് ലോകത്തിലുണ്ടായിരുന്ന 1/3 ഭാഗം ശതമാനം വരുന്ന മനുഷ്യരെ അത് ഗ്രസിക്കുകയും അതിലൂടെ ഏകദേശം 500 മില്യൺ ആൾക്കാർ ഈ രോഗികൾ ആയി തീരുകയും 50 മില്യണോളം ആളുകൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ സഞ്ചാരവും ടെക്നോളജിയും ഇത്രയും വിസ്തൃതവും വിപുലവും അല്ലാതിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഇത്രമാത്രം ഇല്ലായിരുന്നു. അതോടൊപ്പം തന്നെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പ്രത്യേകമായ മാധ്യമ ലോകവും അന്നില്ലാതിരുന്നതുകൊണ്ട് കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു രോഗം ലോകത്തെ ഗ്രഹിച്ചുവെന്നും അതിലൂടെ ഏറെ പേർ മാറ്റപ്പെട്ടുവെന്നും ഒക്കെ ലോകം അറിഞ്ഞത്. എന്നാൽ ഇന്ന് ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ പ്രതിഭാസം, ഇതിന്റെ ഇടയ്ക്കും ചില സാംക്രമിക രോഗങ്ങൾ നമുക്കറിയാം, ധാരാളം പേരുകളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും 100 വർഷം കഴിഞ്ഞപ്പോൾ ചരിത്രത്തിന്റെ ഭാഗത്തിൽ എഴുതി ചേർക്കത്തക്കവണ്ണം BC AD കാലഘട്ടം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 2019 വരെയുള്ള കാലഘട്ടവും 2020 ശേഷമുള്ള കാലഘട്ടവും യഥാർത്ഥത്തിൽ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും ദേശങ്ങളെയും കൊച്ചു ഗ്രാമങ്ങളെ പോലെയും ഗ്രസിക്കുകയും ഏകദേശം 213 രാജ്യങ്ങൾ ഇതിന്റെ തിക്തമായ ഫലങ്ങൾ ആസ്വദിച്ചു അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുന്നതും ശരിയായ കാര്യം തന്നെയാണ്. ലോകത്തിൽ ഏകദേശം 15 മില്യൺ ആളുകൾ ഈ രോഗം താൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞു. 600,000 ആളുകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അമേരിക്കയിൽ 4 മില്യൺ ആളുകൾ ഈ രോഗത്തിന്റെ കാരണത്താൽ രോഗികളായി മാറി. 146,000 ആളുകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ്. കടന്നു എന്നെ കേൾക്കുന്ന ഭൂരിഭാഗം പേരും ഇന്ത്യയിൽ ജനിച്ചവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 1 മില്യൺ ആളുകളിൽ രോഗം ഗ്രസിച്ചതായും 30,000 ആളുകൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടതായും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വാർത്ത, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ അവതരിപ്പിക്കാനുള്ള കാരണം രണ്ട് രീതിയിലാണ്. അതിന്റെ ഭയാനകത്വം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, ഇത്രയും പേര് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോഴും ദൈവം വീണ്ടും ഒരവസരം നൽകുവാൻ കുറെ പേർക്ക് അനുവാദം കൊടുത്തപ്പോൾ ആ അനുവാദം ലഭിക്കപ്പെട്ടവരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും. നാളത്തെ കാര്യം നമുക്ക് ഗ്രഹിക്കുവാനോ ചിന്തിക്കുവാനോ പ്രവചിക്കുവാനോ സാധ്യമല്ല എങ്കിലും ഏകദേശം 4-5 മാസം ഇത് മുന്നോട്ട് നീങ്ങിയപ്പോഴും അല്പം കൂടി നന്നാകുവാൻ, അല്പം കൂടി ദൈവത്തെ അറിയുവാൻ, അല്പം കൂടി കനിവിന്റെ ഒരു കേദാരമായി മാറുവാൻ ദൈവം തമ്പുരാൻ അവസരം നൽകിയ പരിഗണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത് ഭാഗ്യകരമായ കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇതിന്റെ തിക്തമായ ഫലങ്ങൾ അനുഭവിച്ചതുകൊണ്ട് ഭവനങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഉണ്ടായ പ്രതിസന്ധികളാൽ ഭയപ്പെടുന്ന ഏറെ പേരുണ്ട്. ഇവരെയൊക്കെ നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവം പ്രത്യേകം നിയോഗിക്കുന്ന ആരോഗ്യ പരിപാലന രംഗത്തെ പ്രവർത്തകരുണ്ട്, നിയമപാലകരുണ്ട്, നയതന്ത്രജ്ഞന്മാരുണ്ട്, ഭരണകർത്താക്കളുണ്ട്. അവരെല്ലാം യഥാർത്ഥത്തിൽ ക്ലേശിക്കുന്ന ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുകയാണ്. അതോടൊപ്പം തന്നെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, ജോലി നഷ്ടപ്പെട്ടവർ തുടർന്ന് എന്ത് സംഭവിക്കുമെന്നറിയാതെ ഭയത്തിന്റെ മറവിൽ തന്നെ ജീവിക്കുന്നവർ, ആ ഭയം മൂലം ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ധാരാളം കുടുംബങ്ങൾ, ധാരാളം വ്യക്തികൾ. അതോടൊപ്പം തന്നെ ഇതുവരെയൊക്കെ ആഴ്ചയ്ക്കും ദിവസത്തിനും മാസത്തിനും ഒരു ഏകീകൃത സ്വഭാവത്തിലുള്ള ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടായിരുന്നെങ്കിൽ അതും മാറ്റപ്പെട്ട് എല്ലാവരും ഭവനത്തിൽ തന്നെയാണെങ്കിൽ തന്നെ ഒരു പ്രത്യേകമായ ദിശാബോധമോ ലക്ഷ്യമോ ഒന്നുമില്ലാതെ ചില കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുന്നു കൂട്ടത്തിൽ എത്ര പേർ മരിച്ചു അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് എത്ര പേർ മാറ്റപ്പെട്ടു. ഒരു വിഭാഗം ആളുകൾ എത്രയും വേഗം വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജ്യങ്ങൾ അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നു. അതോടൊപ്പം തന്നെ തിരികെ ഒരു ക്രൈസ്തവന്റെ ചിന്തയിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കപ്പെടാനുണ്ട്. കാരണം ഞാൻ സൂചിപ്പിച്ചു, ഇനിയും കുറച്ചു നാൾ കൂടി ജീവിക്കുവാൻ ദൈവം അവസരം തന്നവരുടെ കൂട്ടത്തിലാണ് എന്നെ കേൾക്കുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അല്പമായ ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടതെന്ന ഒരു അവധിക്കാലത്തിന്റെ സുവർണ കാലഘട്ടമായിട്ടാണ് മഹാന്മാരും പണ്ഡിതന്മാരും പിതാക്കന്മാരും ഒക്കെ ഈ കാലഘട്ടത്തെ ഇന്ന് ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നത്. ഏറെ തിക്തമായ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. സ്വതന്ത്രമായി നമുക്കിന്ന് യാത്ര ചെയ്യുവാനോ ചിന്തിക്കുവാനോ ഒരു സാമൂഹിക രൂപത്തിലുള്ള ഒരു കാര്യം ചെയ്യുവാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ഇവന്റുകളെല്ലാം തൽക്കാലത്തേക്ക് നിയന്ത്രണത്തിന് വിധേയമാക്കി കഴിഞ്ഞു. ദേവാലയങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന പല ആഗ്രഹങ്ങളും ആശയങ്ങളും അല്ലെങ്കിൽ ആരാധനാകാര്യവുമായി ബന്ധപ്പെട്ടതും ബന്ധപ്പെടാത്തതുമായ പല കാര്യങ്ങളും ഒക്കെ നിയന്ത്രിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന മാറ്റങ്ങളെ ചെറുതായിട്ടൊന്ന് ചിത്രീകരിക്കുവാൻ മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ പ്രഥമ ഡിവോഷണൽ അഡ്രസ്സിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു ചെറിയ തലക്കെട്ട് ഇടുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ മനസ്സിൽ കടന്നു വന്ന ഒരു ചെറിയ വാക്കാണ് റെസ്റ്റോറേഷൻ ഓഫ് ഫുൾനെസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ സമഗ്രതയുടെ അല്ലെങ്കിൽ പൂർണതയുടെ പുനഃസ്ഥാപനം. ഇതിൽ നിന്ന് രണ്ടുമൂന്ന് കാര്യങ്ങൾ വാക്കിലൂടെ വ്യക്തമാണ്. ഒന്ന്, ഇത് ജീവിതത്തെ കുറിച്ചാണ്. ജീവനുള്ളവന് ഈ ലോകത്തിൽ അത് മുന്നോട്ട് നയിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ജീവിതം. ജീവനുള്ളവർ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു. അങ്ങനെയുള്ള ജീവിതത്തെ പുനഃസ്ഥാപിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്തിൽ നിന്നോ നമ്മൾ മാറ്റപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതിൽ നിന്ന് വീണ്ടും സമഗ്രതയിലേക്ക് അല്ലെങ്കിൽ ഫുൾനെസ് അതിലേക്ക് വീണ്ടും നമ്മളെ തന്നെ കൊണ്ടെത്തിക്കുവാൻ നമ്മൾ ഏതൊക്കെ മേഖലയിൽ ശ്രദ്ധിക്കണം. ഈ വിഷയം പഠിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഇതൊരു ചെറിയ വിഷയമല്ല, ഇതൊരു ഏറെ പരിശ്രമത്തിൽ അല്ലെങ്കിൽ ഏറെ അവഗാഹമായി പഠിക്കേണ്ടത് ഒരു വിഷയമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എങ്കിലും ഈ വാക്കിനെയും ഇതുമൂലം നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളെയുമൊക്കെ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാലഘട്ടങ്ങൾക്ക് മുമ്പ് നമുക്ക് ഗ്രാമം അല്ലെങ്കിൽ അയൽപ്പക്കം സഹോദരങ്ങൾ ഇതൊക്കെ ഒരു വലിയ ബന്ധമായിരുന്നു, ഒരു ശക്തിയായിരുന്നു. അതിനുശേഷം വിദ്യാഭ്യാസ മേഖലയിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ലോകത്തിൽ ഏത് സ്ഥലത്തും പോകാനുള്ള ധൈര്യം നമ്മൾ നേടിയെടുത്തു. ഏത് സ്ഥലത്തും ഒറ്റയ്ക്കോ കുടുംബമായോ അല്ലെങ്കിൽ കൂട്ടമായോ ഒക്കെ ചെന്ന് ജോലി ചെയ്യുവാനും അവിടെയൊക്കെ ആരാധനാലയങ്ങൾ നിർമ്മിച്ച് അവിടെയും നമ്മുടെ ആരാധനയെ പുനഃസ്ഥാപിക്കാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യം ദൈവം ഒരു കാലത്ത് നൽകി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വാതിലുകൾ അടച്ച വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. യേശുതമ്പുരാനും അടച്ചിട്ട വാതിലിന്റെ ഉള്ളിലേക്ക് കതവ് തുറക്കാതെ കടന്നു വന്ന രംഗം നമ്മൾ വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലൂടെ വായിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നമ്മുടേതായ ഭവനങ്ങളുടെ വാതിലുകളെ അടച്ച് നമ്മളിലേക്ക് തന്നെ മാറി ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും മാത്രം ഉൾപ്പെടുന്ന ഒരു സമൂഹം സ്വയം സൃഷ്ടിച്ചു. അതും കൂടെ കഴിഞ്ഞ് ഒരു ഇന്റർനെറ്റ് യുഗം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ തരംഗം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ട് മേൽവിലാസം ഉണ്ടായ മേൽവിലാസമാണ് നമ്മുടെ ഇമെയിൽ അഡ്രസ്. ഓരോ വ്യക്തിക്കും വിദ്യാഭ്യാസം ലഭിച്ചു. അതുകൊണ്ട് ഓരോ വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് സിസ്റ്റം ഉണ്ടായി. അങ്ങനെ ഓരോരുത്തർക്കും വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ വി ഫീലിംഗ് അല്ലെങ്കിൽ ഞങ്ങൾ എന്ന ഒരു ചിന്തയിൽ നിന്ന് ഞാൻ എന്ന ചിന്തയിലേക്ക് ലോകത്തിലെ പൂർവാധികം മിക്ക ശതമാനം ആളുകളും മാറ്റപ്പെട്ടപ്പോൾ റെസ്റ്റോറേഷൻ എന്ന വാക്കിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഇറ്റ് ഈസ് ദ ആക്ഷൻ ഓഫ് റിട്ടേണിംഗ് സംതിങ് ടു എ ഫോമർ ഓണർ ഓർ ടു എ ഫോമർ പ്ലേസ് ഓർ ടു എ ഫോമർ കണ്ടീഷൻ. മുൻപുണ്ടായിരുന്ന ഒരു യജമാനന്റെ അടുക്കിലേക്ക് ചെന്ന് പൂർവ്വസ്ഥിതി പ്രാപിക്കുക, മുൻപുണ്ടായിരുന്ന ഒരു സ്ഥലത്തിലേക്ക് നമ്മൾ ചെന്ന് ആ സ്ഥലവുമായിട്ട് താതാത്മ്യപ്പെടുക, മുമ്പുണ്ടായിരുന്ന ഒരു അവസ്ഥ അത് നഷ്ടപ്പെടുത്തിയെങ്കിൽ ആ അവസ്ഥയിലേക്ക് നമ്മളെ തന്നെ സ്വയം ക്രമപ്പെടുത്തുക. ഈ വാക്ക് ഈ അർത്ഥങ്ങളൊക്കെയാണ് റിസ്റ്റോറേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്. നമുക്ക് അമേരിക്കയിലും റീസ്റ്റോർ എന്നൊരു വാക്ക് സുപരിചിതമാണ്. സാധന സാമഗ്രികൾ, അത് പ്രത്യേകിച്ച് ഭവന നിർമ്മാണത്തിലോ ഭവനത്തിന്റെ ഉള്ളിലോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധാ ഒരുപാട് സാമഗ്രികൾ നമുക്കവിടെ കിട്ടും. പക്ഷേ ഒരു ബ്രാൻഡിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, അത്യാവശ്യം ജീവിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ ക്രമമായിട്ട് പണ ചുരുക്കത്തോടുകൂടി ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഒരു സാധാരണ ലെവലിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കുന്ന ഒരു സ്റ്റോറാണ് റിസ്റ്റോർ. പക്ഷെ ഇത് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. വാക്കിനെ ഒന്ന് അതുമായിട്ട് ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിൽ തന്നെ ഈ ഫുൾനെസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ സമഗ്രതയിലേക്ക് മാറ്റപ്പെടണമെങ്കിൽ നമുക്കറിയാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് ലഭ്യമാണ്. പ്രത്യേകിച്ച് 3 വാക്കുകൾ കൂടി പരിചയപ്പെട്ട് ഞാനൊരു വേദഭാഗത്തിലേക്ക് വരികയാണ്. ഗ്രോത്ത് എന്നും പ്രോഗ്രസ് എന്നും സക്സസ് എന്നും മൂന്ന് വാക്കുണ്ട്. ഈ വാക്ക് പരിചയപ്പെടുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ വ്യത്യസ്തങ്ങളായ ചിന്തകൾ വരും. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നതെങ്കിലും, നമ്മൾ ഉദാഹരണത്തിന് 100,000 ബാങ്ക് ബാലൻസിൽ നിന്ന് 200,000 ഒരു മിനിമം കാലഘട്ടം കൊണ്ട് എത്തിച്ചേരുന്നെങ്കിൽ അത് അതിന് പറയുന്ന പേരാണ് ഗ്രോത്ത്, വളർച്ചയാണ്. ശരീരത്തിന്റെ ഭാരം കൂടുന്നുണ്ടെങ്കിൽ അതൊരു വളർച്ചയാണ്. അല്ലെങ്കിൽ ബുദ്ധിപരമായ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ നമുക്ക് കഴിവ് പ്രായത്തിനനുസരിച്ച് കൂടുന്നെങ്കിൽ അതൊരു വളർച്ചയാണ്. എന്നാൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആഡഡ് ബൈ എത്തിക്സ് ആൻഡ് ഹോണസ്റ്റി, ധാർമ്മികതയും പ്രത്യേകമായ അഭിമാനബോധത്തോടെ അല്ലെങ്കിൽ സത്യസന്ധതയോടുകൂടി കാര്യങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് വളർച്ചയിൽ നമ്മൾ പങ്കാളികളാകുമെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രോഗ്രസ്. എന്നാൽ മൂന്നാമതൊരു വാക്കുണ്ട്, സക്സസ്. പ്രോഗ്രസ് എന്ന വാക്കിനോടൊപ്പം ഹ്യൂമാനിറ്റിയും മൊറാലിറ്റിയും സ്പിരിച്വാലിറ്റിയും കൂട്ടിച്ചേർത്താൽ അതിന് പറയുന്ന വാക്കാണ് സക്സസ്. പക്ഷേ ഇന്ന് ഭൂരിഭാഗം വ്യക്തികളിലും ഭവനങ്ങളിലും നമ്മുടെ സഭകളിലും ഒക്കെ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ ഏത് സംഘടനകളിലേക്ക് നമ്മൾ കണ്ണോടിച്ചാലും, ഗ്രോത്ത് ധാരാളം നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ അതിൽ പ്രോഗ്രസ് ആണോ സക്സസ് ആണോ എന്ന് ചിന്തിക്കുമ്പോൾ അത് ഞാൻ ആർക്കും മാറിക്കിടുന്നില്ല, അവരവർ സ്വയമായിട്ടൊന്ന് ചിന്തിക്കുക. എന്റെ ജീവിതത്തിൽ എനിക്ക് ഇരട്ടിയാക്കാൻ പറ്റി എന്റെ ധനം, പക്ഷെ ആ ധനം സമ്പാദിക്കാൻ ഞാൻ എടുത്ത മെഥഡോളജി ദൈവത്തിന് നീതീകരിക്കാൻ പറ്റുന്നതാണോ, സത്യസന്ധമായിട്ടാണോ, ധാർമ്മികതയിലാണോ ഞാനത് കൈകാര്യം ചെയ്തത്. അത് വിജയം എന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടണമെങ്കിൽ അതിനകത്ത് മനുഷ്യത്വം വേണം, അതോടൊപ്പം തന്നെ ധാർമ്മികത വേണം, ആധ്യാത്മികതയും ഉൾപ്പെടണം. ഇത് മൂന്നും കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ വളർന്നാൽ അതിന് പറയുന്ന പേരാണ് സക്സസ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 3-ാം സഹസ്രാബ്ദം, 3rd millennium നിലക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഓരോ മനുഷ്യരും വളർച്ചയുടെ ഘട്ടങ്ങൾ പ്രാപിച്ചവരാണ്. പക്ഷേ വളർച്ചയുടെ ഘട്ടത്തിൽ എന്താണ് നമ്മൾ നേടിയത് എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത നമ്മൾ സ്വയം ചോദിക്കാനുള്ള ഒരു സന്ധിയായിട്ട് ഈ പ്രഥമ ദിവസം ഉറകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു വേദവാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. ഉൽപ്പത്തി പുസ്തകം പരിചയമില്ലാത്ത ആരും നമ്മുടെ മുമ്പിൽ കാണുകയില്ല എന്ന് എനിക്ക് സത്യമായിട്ട് അറിയാം. അതിലെ 1-ാം അധ്യായവും 2-ാം അധ്യായവും ഒക്കെ അതിന്റെ സാരാംശം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ 1-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദ ബുക്ക് ഓഫ് ജെനിസിസ് ചാപ്റ്റർ 1:20 onwards, അത് 28 വരെ വായിക്കണം, 20-28. അതിനകത്തെല്ലാം കാണുന്നത് ദൈവം സൃഷ്ടികർമ്മം നടത്തിയത് പ്രകൃതിയെ കൃത്യമായിട്ട് ഒരു തലത്തിൽ കൊണ്ടുവന്ന് ഒരു ഒരു ടൈം സ്കെഡ്യൂൾ ദൈവം ഉണ്ടാക്കി എല്ലാത്തിനും ഒരു ഓർഡർ കൊണ്ടുവന്നു. ആ ഓർഡറിന്റെ ഒടുവിൽ ഇതിനെയെല്ലാം നയിക്കുവാനും നന്മയിലേക്ക് കൊണ്ടുവരുവാനും കൂട്ടത്തിൽ ആവശ്യമായതൊക്കെ അതിൽ നിന്ന് എടുക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് വലിയവനായ ദൈവം ഏദന്റെ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചത്. പക്ഷെ തുടക്കത്തിൽ തന്നെ സ്വാതന്ത്ര്യം വിനിയോഗിച്ചതിന്റെ രീതിയിൽ ഉണ്ടായ വ്യത്യാസം മൂലം തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു അനുഭവം ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നമ്മൾ വായിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ആവർത്തനമാണ് ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടത്തുന്നത്. ജനിച്ചു വീഴുന്നൊരു കുഞ്ഞിന് ദൈവം വിശുദ്ധനെന്ന് വിളിക്കുകയാണ്. നമ്മുടെയൊക്കെ പേരിന്റെ മുമ്പിൽ SP ചേർത്ത് എഴുതിയാൽ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ പേര്. ഓരോ വർഷം കഴിഞ്ഞു പോകുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ചിന്താമണ്ഡലങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത വ്യത്യാസം യഥാർത്ഥത്തിൽ നമ്മളെ എവിടെ കൊണ്ട് ചെന്ന് എത്തിച്ചു എന്ന് ചോദിച്ചാൽ, തോട്ടത്തിൽ നിന്ന് പുറത്തായോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇല്ല. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ പലപ്പോഴും തോട്ടത്തിന് പുറത്താകേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാണ്. നേരിട്ടോ നേരിട്ടല്ലാതെയോ നമ്മൾ ഇതിന്റെ കണ്ണികളായി മാറ്റപ്പെടുന്നുവെങ്കിൽ അതിൽ നിന്ന് വീണ്ടും ഈ ഏദൻ തോട്ടത്തിലേക്ക് നമുക്ക് തിരികെ വരുവാൻ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ദൈവം നൽകുന്ന ഒരു അവസരമായിട്ട് ഈ ചിന്തയെ നമ്മൾ എടുക്കണം. ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം എല്ലാ ആരംഭങ്ങളുടെയും ചരിത്രരേഖയാണ്. ആകാശം, ഭൂമി എന്നിവയുടെ സൃഷ്ടി വിവരണത്തോടൊപ്പം രാപ്പകലുകൾ, സസ്യമൃഗാദികൾ, മനുഷ്യൻ, ഭാഷ, തത്വസംഹിതകൾ, അന്യോന്യ ബന്ധങ്ങൾ ഇവയെല്ലാം എങ്ങനെ ആവിർഭവിച്ചു എന്ന വിശദീകരണവും ഇതിലൂടെ ലഭിക്കുകയാണ്. ചുരുക്കത്തിൽ, ഒരു സമൂഹമായി മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ പ്രയാണം ആരംഭിച്ചത് എങ്ങനെയെന്ന് വളരെ ഭംഗിയായി ഒരു കഥാരൂപത്തിൽ പറയുന്ന ഒരു പുസ്തകമാണ് ദ ക്രിയേഷൻ സ്റ്റോറി ഓർ ദ ബുക്ക് ഓഫ് ജനിസിസ്. ഭൂമിശാസ്ത്രപരമായി മൂന്ന് വ്യത്യസ്ത ദേശീയ പശ്ചാത്തലങ്ങളായിട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദീതടങ്ങൾ ഒന്നാം ഭാഗത്തിനും കനാൻ നാടിന്റെ പ്രാന്തപ്രദേശങ്ങൾ രണ്ടാം ഭാഗത്തിനും ഈജിപ്ത് അഥവാ മിസ്രയീം മൂന്നാം ഭാഗത്തിനും ദേശീയമായ പശ്ചാത്തലങ്ങൾ ഒരുക്കുന്ന രീതിയിലാണ് ഇതിന്റെ വിവരണങ്ങൾ. ഏകദേശം 50 പുസ്തകത്തിലൂടെ പ്രപഞ്ചം, ഭൂമി, മനുഷ്യൻ എന്നിവയുടെ സൃഷ്ടിയും അത് എന്തിനു വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചതെന്നുള്ള ഉദ്ദേശശുദ്ധിയും കൃത്യമായിട്ട് നമ്മളെ വായിച്ചു കാണിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, There was a plan in the mind of God about the life of human being. മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു ഭാവന, ഒരു പ്ലാനിംഗ് ആദ്യം ദൈവം കൃത്യമായി മനസ്സിൽ കരുതി. അത് തന്നെ ഇന്നും ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യന് അവന്റെ അപ്പൻ, അവന്റെ അമ്മ, അവൻ ജനിക്കുന്ന കുടുംബം, ജനിക്കുന്ന സ്ഥലം, ജനിക്കുന്ന ദിവസം, അവൻ സംസാരിച്ച് ഉച്ചരിച്ച് തുടങ്ങേണ്ടുന്ന മാതൃഭാഷ, ഇതൊന്നും ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യമല്ല. ഈവൻ പേര് ലഭിക്കുന്നത് പോലും സ്വയം, നമ്മൾ ചിലപ്പോൾ ഇവിടെ വന്ന് നമ്മൾ സിറ്റിസൺ ആകുമ്പോൾ നമ്മുടെ പേരൊക്കെ മാറ്റിക്കാണും, ഫാമിലി നെയിമൊക്കെ മാറ്റിക്കാണും. പക്ഷെ അതൊഴിച്ച് ബാക്കി ഭൂരിഭാഗം മനുഷ്യർക്കും അതും ലഭിക്കപ്പെടുന്നത് ദൈവദത്തമായി മാതാപിതാക്കളിലൂടെ അത് ലഭിക്കുകയാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാകുന്ന ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ പരിപൂർണമായൊരു പദ്ധതി നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെക്കുറിച്ചുണ്ട്. പക്ഷേ നമ്മുടെ ബുദ്ധി വികസിക്കുന്നതനുസരിച്ചും കൗമാരപ്രായത്തിലേക്ക് പ്രവേശിച്ച് സ്വതന്ത്രമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനനുസരിച്ചും കൂട്ടുകെട്ടിലൂടെ, വായനയുടെ ലോകത്തിലൂടെ, മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ, ഓൺലൈനിലൂടെ ഒക്കെ നമ്മുടെ അറിവ് അങ്ങ് ഒരു കടൽ പോലെ പരക്കാൻ തുടങ്ങുമ്പോൾ മാതാപിതാക്കളെക്കാൾ, ദൈവത്തെക്കാൾ, ലോക ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്താമണ്ഡലവും നിറയുമ്പോൾ നമ്മൾ അറിയാതെ വിസ്മരിച്ചു പോകുന്ന ഒരേ ഒരു കാര്യം ദൈവബോധവും അതോടൊപ്പം തന്നെ ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ത് എന്നുള്ളതും ഞാനും നമ്മൾ ഓരോരുത്തരും അത് മറന്നു പോകാറുണ്ട്. ഈ മറന്നുപോയ കാലഘട്ടത്തിൽ നിന്ന് അതിനെ ഒന്ന് തിരികെ കൊണ്ടുവരുവാൻ ദൈവം ഒരവസരം നൽകുന്നതായിട്ട് വേണം ഇതിനെ കാണുവാൻ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടാത്ത ഒരു മതവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ക്രിസ്തീയ മതം തന്നെയാണ്. ലോകത്തിൽ നിന്ന് 31.4% ക്രിസ്ത്യാനികളുണ്ട്, 23.2% മുസ്ലിങ്ങളുണ്ട്, 15.4% ഹിന്ദുക്കളുണ്ട്. അങ്ങനെ തുടർന്ന് താഴോട്ട് ബുദ്ധിസം, സിഖിസം, ഇങ്ങനെ ഓരോ പ്രധാനപ്പെട്ട മതങ്ങളൊക്കെ ലോകത്തുണ്ടെങ്കിൽ ഏറ്റവും വലുത് ക്രിസ്തീയ സമൂഹമാണെങ്കിലും ഏറ്റവും കൂടുതൽ ഹനിക്കപ്പെടുന്നതും ക്രൈസ്തവ സമൂഹം തന്നെയാണ്. ഉദാഹരണം, AD 537 സ്ഥാപിക്കപ്പെട്ട ഇസ്താംബൂളിലെ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ഒരു 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 വലിയൊരു സമുച്ചയം, ആരാധനാലയത്തിന്റെ ഒരു സമുച്ചയം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ പ്രധാന ചുമതല വഹിക്കുന്ന തൈബ് എർദോഗൻ എന്ന് പറയുന്ന അവിടുത്തെ രാജാവ് ഇതിനെ മുസ്ലിം ആരാധനാലയമാക്കി മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ ലോകത്തിലെ WCC മുതൽ പ്രധാന സഭകളുടെ തലവന്മാരൊക്കെ അതിനെ അപലപിച്ച് സംസാരിച്ചിട്ട് പോലും യാതൊരു വ്യത്യാസവും വരുത്താൻ നമുക്ക് ആർക്കും സാധിക്കുന്നില്ല. പക്ഷേ ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളിലൊക്കെ തിളക്കമാർന്ന ജീവിതക്രമം പരിചയപ്പെടുത്തിയതും സമ്പന്നമല്ലാത്ത രാജ്യത്തിലും അവരെ സമ്പന്നരാക്കുവാൻ ഏറെ ശ്രദ്ധിച്ചതും ക്രൈസ്തവ മിഷണറിമാരും ക്രൈസ്തവ ജീവിതം നയിച്ചവരുമാണെങ്കിൽ ഈ കാര്യങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒരു പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. ആ പശ്ചാത്തലത്തിലേക്ക് ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുന്നുവെങ്കിൽ ആ വിളിക്കാണ് ഞാൻ പേരിട്ടത് റെസ്റ്റോറേഷൻ ഓഫ് ഫുൾനെസ് ഇൻ ലൈഫ്. ജീവിതത്തിന്റെ സമഗ്രതയിലേക്ക് നമുക്ക് എങ്ങനെ തിരികെ ചെല്ലുവാനായിട്ട് സാധിക്കും. ഒരുപാട് ഞാൻ ആശയങ്ങളിലേക്ക് ഇനി പോകാൻ എന്റെ പകുതി സമയം കഴിഞ്ഞു. തുടർന്നുള്ള പകുതി സമയം നമുക്ക് പ്രധാനമായിട്ട് ചിന്തിക്കാനുള്ളത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ലൈക്നെസ് എൻഡോവ്ഡ് വിത്ത് നോബിൾ ക്വാളിറ്റി. നന്മകൾ കൃത്യമായിട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ എഴുതി വെച്ച് നന്മ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങൾ പ്രകടിപ്പിക്കുന്ന നല്ല മൂല്യബോധമുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് മനുഷ്യനെ ദൈവം സ്വന്തം രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചത്. പക്ഷേ അത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തുവാൻ വേണ്ടി സീനായ് മലയിലേക്ക് നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ വിളിച്ച് കൊണ്ട് ക്ഷണിക്കപ്പെട്ട മോശ എന്ന് പറയുന്ന ദൈവത്തിന് സ്നേഹമുള്ള സൂര്യശോഭയുള്ള അധരത്തിൽ കെട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിന് വേണ്ടി ധാരാളം സംസാരിക്കാൻ ദൈവം കഴിവ് കൊടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ ദൈവമല്ലാത്ത ഏറ്റവും വലിയ നേതാവ് ഒരുപക്ഷെ മോശയാണെന്നാണ് എന്റെ വിചാരം. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കാലാൽപ്പടയായിട്ട് മനുഷ്യരെയും കൊണ്ട് മിസ്രയീമിൽ നിന്ന് കനാൻ വരെ എത്തിയില്ലെങ്കിൽ നെബോ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ പിസ്ഗ കൊടുമുടിയിൽ വരെ ഈ മനുഷ്യരെ കൊണ്ട് ചെന്നെത്തിക്കണമെങ്കിൽ അതൊരു വലിയ തീക്ഷ്ണമായ ഒരു ഒരു ടാസ്ക്, ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ള ഒരു വിശേഷണത്തിന്റെ മധ്യത്തിൽ തന്നെ മോശയെ നേരിട്ട് വിളിപ്പിച്ചിട്ട് മോശയുടെ കയ്യിൽ കൽപ്പലകയിൽ എഴുതി കൊടുത്ത പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങളാണ് ദ ടെൻ കമാൻഡ്മെന്റ്സ്. ആ 10 കൽപ്പനകളെ ഈ ലോകത്ത് കൃത്യമായി പാലിക്കുന്ന ഒരുവൻ അവൻ ദൈവത്തോടുള്ള ദൃഢബന്ധത്തിൽ നിന്ന് ഒരിക്കലും മാറുകയില്ല. ആ 10 എണ്ണത്തിൽ ആദ്യത്തെ 5 എണ്ണം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ 6 മുതൽ 10 വരെയുള്ളത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ഒരു കുരിശിനെ ദ്യോതിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് മുകളിലോട്ടും ഒന്ന് പരസ്പരവുമുള്ള വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡയമെൻഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനെ ആക്കപ്പെട്ടപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള 3 ചിന്തകൾ ഞാൻ തുടർന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1, റിസ്റ്റോറിംഗ് ദ ഗ്ലോറി ഓഫ് നേച്ചർ. പ്രകൃതിയെ ഒരുക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ലാതെ ദൈവം മനുഷ്യനെ ആദ്യം മണ്ണിൽ നിന്ന് കുഴിച്ച് ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ കൊണ്ടല്ല, മനുഷ്യന്റെ ചിന്താമണ്ഡലത്തെ ചോദിച്ചിട്ട് അവന്റെ ഓപ്ഷൻ എടുത്തിട്ടല്ല ഇത് ചെയ്തത്. കാരണം ദൈവത്തിനറിയാം ഇത് കൊടുക്കുന്നത് അവന്റെ പ്രയോജനത്തിനാണ്. പണ്ട് കാലത്ത് ഇതുപോലായിരുന്നു. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും മാതാപിതാക്കള് എല്ലാവർക്കും ഒരേ മെനുവാണ് ഉണ്ടാക്കിയിരുന്നത്. രാവിലെ കപ്പയും കിഴങ്ങും അല്ലെങ്കിൽ അതിന്റെ ചമ്മന്തിയും കട്ടൻ കാപ്പിയും, പ്രത്യേകിച്ച് എക്സ്ട്രാ മെനു ഒന്നുമില്ല. വർഷങ്ങൾ കഴിഞ്ഞു, നമുക്ക് സമ്പത്ത് കൂടി, വിദ്യാഭ്യാസം കൂടി, മറ്റു രാജ്യങ്ങളുമായൊക്കെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഓരോ വീട്ടിലും ഓരോരുത്തർക്കും ഒരു മെനു ഉണ്ട്. ഉച്ചഭക്ഷണത്തിന് ഓരോരുത്തർക്കും ഒരു മെനു ഉണ്ട്. രാത്രിയിലത്തെ ഭക്ഷണത്തിനും ഓരോരുത്തർക്കും ഒരു മെനു ഉണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മൾ നേരിട്ടുള്ള അറിവും ഇന്റർനെറ്റ് വഴിയുള്ള അറിവും പിന്നെ നമ്മൾ സ്വയം ഉണ്ടാക്കിയ അറിവും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ മിക്ക മനുഷ്യരും, പ്രത്യേകിച്ച് അമേരിക്കയിൽ വന്നിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ നമ്മൾ ഭക്ഷണത്തിന് മാർക്കിടുന്നവരാണ്. മുട്ട കൊണ്ടുവച്ചാൽ ആദ്യം പറയും ഇത് കൊളസ്ട്രോൾ ആണെന്ന് പറയും. ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ ഒരു വീട്ടിൽ കോഴി വളർത്തൽ ഇഷ്ടംപോലെ ഉണ്ട്. എപ്പോ ചെന്നാലും, രാവിലെ ചെന്നാലും അല്ലെങ്കിൽ വൈകുന്നേരം ചെന്നാലും ആ മുട്ട അവിടെ എപ്പോഴും കാണും. ചായയുടെ കൂടെ ഒരു മുട്ട കിട്ടുന്ന ഒരു വീടുണ്ട്. അപ്പൊ ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ കുറെ മുട്ട വിഴുങ്ങി അവിടെ കൊണ്ടുവച്ചു, കട്ടകാപ്പി കൊണ്ടുവച്ചു. കൊണ്ടുവച്ചിട്ട് അത് കൊണ്ടുവച്ച ആ കുടുംബിന് തന്നെ പറഞ്ഞു, അച്ഛാ കൊളസ്ട്രോളാ എന്നൊരു വാർണിംഗും കൂടെ തന്നു. അപ്പൊ എനിക്കത് ഹാസ്യമായിട്ട് തോന്നി, ഞാൻ ചിരിച്ചു. എന്നിട്ട് കമന്റും കൂടെ എനിക്ക് പറയേണ്ടി വന്നു, ഞാനിത് കഴിക്കുന്നത് മുട്ടയായിട്ടാ, കൊളസ്ട്രോളായിട്ടല്ല ഇത് കഴിക്കുന്നത്, മുട്ടയായിട്ടാ. നമ്മൾ ഏത് ആഹാരം നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കുന്നതിന് മുമ്പും നമ്മൾ അതിനൊരു മാർക്കിടും. കാരണം ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അമിതമായി ഇതിനെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ് നമ്മൾ ഓരോ ആഹാര സാധനത്തിന് മുമ്പിൽ. നമ്മൾ നാട്ടിൽ കപ്പ കഴിക്കുമ്പോൾ ഇത് കാർബോഹൈഡ്രേറ്റാണെന്നോ പാല് കഴിക്കുമ്പോൾ ഇത് പ്രോട്ടീൻ കണ്ടന്റ് ആണെന്നോ ഒന്നും വിചാരിച്ചാൽ ഇതൊക്കെ മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമായതാണെന്ന് അമ്മയ്ക്കും അപ്പനും തിരിച്ചറിയാവുന്നത് കൊണ്ട് അവരെ തന്നുകൊണ്ടേയിരുന്നു. ഇതുപോലെ തന്നെയാണ് ദൈവം പ്രകൃതിയെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിനും അവന്റെ വളർച്ചയ്ക്കും ആവശ്യമായ ഘടകങ്ങളായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചു. മനുഷ്യനത് പ്രാപിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ബുദ്ധി അല്പം കൂടി കൂടിക്കഴിഞ്ഞു, സംസ്കാരം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനെയെല്ലാം ഡിസെക്ട് ചെയ്ത് പല രൂപത്തിലേക്ക് മാറ്റുകയും അവരൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത് കൂടുതൽ ആസ്വദിക്കുകയും കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി കാര്യങ്ങളെ ഗ്രഹിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഒരു ഉദാഹരണം കൂടി പറയാം. എന്റെ പിതാവ് 2009 ഹൃദ്രോഗിയായി മാറി. ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു കാറ് വാങ്ങിച്ച സമയമാണ്. എനിക്ക് ഒരു കാറ് വാങ്ങിച്ചു ആ സമയത്ത്. അന്ന് തന്നെ കാച്ചന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിയതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങളുടെ അപ്പൻ പറഞ്ഞ ഒരു ഒരു പ്രത്യേകമായ ഒരു അനൗൺസ്മെന്റ് ഇങ്ങനെയാണ്, ഇന്നു മുതൽ ഇവിടെ ഇനി ബീഫ് വാങ്ങിക്കാൻ പാടില്ല, ചിക്കൻ വാങ്ങിക്കാൻ പാടില്ല, വെജിറ്റബിൾ മാത്രം മതി, വേണമെങ്കിൽ മത്സ്യങ്ങൾ വല്ലപ്പോഴും ആകാം. കാരണം ഡോക്ടർ അപ്പനോട് പറഞ്ഞതാണ് ഹൃദ്രോഗികൾ ഇതൊന്നും കഴിക്കാൻ പാടില്ല, കൂട്ടത്തിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കിത് വളരെ ഹാസ്യമായിട്ട് തോന്നി. ഞാൻ എന്റെ അപ്പനോട് ഒരു ചോദ്യം ചോദിച്ചു, അപ്പൊ 72 വയസ്സ് വരെ, 10 വർഷം മുമ്പ് 72 വയസ്സ് വരെ ഇത് കഴിക്കുന്നതിന് യാതൊരു നിരോധനമോ നിയന്ത്രണമോ ഇല്ലായിരുന്നു. പക്ഷെ 72 വയസ്സ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ആരും ഇത് കഴിക്കാതിരിക്കരുതെന്ന്, അത് ഏത് ബൈബിളിലാ പറഞ്ഞേക്കുന്നെന്ന് ഞാൻ ഹാസ്യമായിട്ട് തമാശരൂപത്തിലാണ് ചോദിച്ചത്. കാരണം നമുക്ക് പറ്റത്തില്ലെങ്കിൽ ആ നിയമം എല്ലാവരെയും നമ്മൾ ബന്ധിപ്പിക്കും. നമുക്ക് പറ്റുന്നതെല്ലാം ശരിയാണെന്നുള്ള ചിന്തയും നമ്മൾ അറിയാതെ മനസ്സിൽ ക്രമപ്പെടുത്തുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, പ്രകൃതിയോട് താദാത്മ്യപ്പെട്ട് ജീവിക്കുകയും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളെ സ്വതന്ത്രമായി ഒരു സ്വാർത്ഥതയോടുകൂടി അതിനെ ആകിരണം ചെയ്യുന്നതിനേക്കാൾ അടുത്ത തലമുറയ്ക്കും കൂടി ഇത് കുറച്ച് അവശേഷിപ്പിക്കേണ്ടുന്നവരാണെന്നുള്ള ചിന്തയിൽ നമ്മുടെ ജീവിത ക്രമങ്ങളെ ക്രമപ്പെടുത്തുക. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ സക്സസ് എന്നൊരു വാക്കുണ്ടായത്. അപ്പൊ ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നതെങ്കിൽ പ്രകൃതിയിലെ വിഭവം, ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എനിക്കൊരു പെട്രോളിയം കുഴിച്ചെടുക്കാനുള്ളൊരു വെല്ല് ഉണ്ടെങ്കിൽ ഞാനത് മാക്സിമം കുഴിച്ചെടുത്ത് ഞാൻ അതിൽ നിന്ന് പണം കണ്ടെത്തുന്നു. അത് എന്റെ ബാങ്ക് ബാലൻസ് ആയിട്ട് ഞാൻ മാറ്റുന്നു. പക്ഷെ അതുമൂലം ആർക്കൊക്കെ ലഭിക്കാൻ ഉള്ള സമ്പത്താണ് നഷ്ടപ്പെടുന്നതെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കാറില്ല. വീണ്ടും ഒരു ഉദാഹരണം കൂടി പറയാം. നാട്ടിലും ഒക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ റബ്ബർ കൃഷി ചെയ്യുന്നവരൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ മഴ പെയ്യരുതെന്ന്. പക്ഷെ കപ്പ നട്ടിട്ടുള്ളവൻ പ്രാർത്ഥിക്കും, കർത്താവെ മഴ പെയ്യണം. ഇത് രണ്ടും കൂടെ കേൾക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പൊ ചിലപ്പോഴും ഞാൻ ചിരിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ ഫാദറിനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് റബ്ബർ കൃഷിയുണ്ട്. അപ്പോ റബ്ബർ കൃഷി ഉള്ളത് കൊണ്ട് ചില സമയത്തൊക്കെ മഴ പെയ്യുമ്പം റബ്ബർ ടാപ്പിംഗ് നടക്കത്തില്ല, ആഴ്ച പണം കിട്ടത്തില്ല എന്നുള്ളൊരു ഒരു പ്രയാസമുണ്ട്. പക്ഷേ അപ്പൊ രാജൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കും മഴ പെയ്യരുതേ. അപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് അപ്പുറത്തെ വീട്ടില് അവര് ഇന്ന് കപ്പ നട്ടിട്ടുണ്ട്, വാഴയും വെച്ചിട്ടുണ്ട്, അവര് പ്രാർത്ഥിക്കും മഴ പെയ്യണമേ. അപ്പൊ ഇത് രണ്ടും കൂടെ, ഇതിലേത് പ്രാർത്ഥന ദൈവം കേൾക്കുന്ന വെച്ചാൽ, ഒരു വീട്ടിൽ മഴ പെയ്യിപ്പിച്ച് അപ്പുറത്തെ വീട്ടിൽ മഴ പെയ്യാതിരിക്കാനുള്ള ടെക്നോളജി ഒന്നും ദൈവത്തിന്റെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ പ്രകോപിതരായി പറയുന്നത്, ആവശ്യമായ രീതിയിൽ മഴയും പനിമഞ്ഞും വരൾച്ചയും അതിനനുയോജ്യമായ രീതിയിൽ തരണമേ. അത് പഠിപ്പിക്കുന്ന തിയറിയാണ് റിസ്റ്റോറിംഗ് ദ ഗ്ലോറി ഓഫ് നേച്ചർ. പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ പ്രകൃതിയുടെ നന്മകളെ ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് കൂടി അതിന്റെ പങ്കാളിത്തം കൊടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു റെസ്റ്റോറേഷൻ. രണ്ട്, റിസ്റ്റോറിംഗ് ദ കൾച്ചർ. പറഞ്ഞ എന്തുവാ, സംസ്കാരം നമുക്കൊക്കെ ഉണ്ട്. ഇതിൽ ഏത് സംസ്കാരമാണ് നല്ലതെന്ന് ചോദിച്ചാൽ, നമ്മൾ ചിലപ്പോഴൊക്കെ കറുത്തവർ വെളുത്തവരെന്നൊക്കെ വാക്കുകൾ ഉപയോഗിക്കും. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് എന്റെ വിചാരം. എല്ലാവരും മനുഷ്യരാ, പക്ഷേ പൊക്കിന്റെ നിറം കൊണ്ടും അവർ കഴിക്കുന്ന ഭക്ഷണക്രമം കൊണ്ടും ഒക്കെ നമ്മൾ ഓരോ വാക്കും ഓരോ ഓരോ പ്രത്യേകമായ ടൈറ്റിലും കൊടുത്തു എന്ന് മാത്രം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, മലയാളിയുടെ കൂട്ട് എല്ലാ ഭക്ഷണവും കഴിക്കുന്ന ഒരു സമൂഹവും ലോകത്തുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു കുഞ്ഞുദാഹരണം, നമ്മുടെ ഒക്കെ ഇവിടെ വളരുന്ന തലമുറ ചോറ് കറി അല്ലെങ്കിൽ ചോറോ അവിയലോ സാമ്പാറോ സ്കൂളിൽ കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ, ഞാൻ എന്റെ പള്ളിയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് വളരെ ചുരുക്ക പേര് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചു അവരൊക്കെ കഴിക്കുന്നത് എന്തുവാ, അവര് കഴിക്കുന്നത് ബർഗറാണ്. അപ്പൊ ബർഗർ കഴിക്കുന്ന ആളിനെ ഒരു സംസ്കാരമുള്ള ആളായിട്ടും ചോറ് തിന്നുന്ന മനുഷ്യരെ നമ്മൾ തന്നെ സംസ്കാരം കുറഞ്ഞവരായിട്ടും ചിത്രീകരിച്ചു. ചൈനീസ് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നിട്ട് ചൈനക്കാരനെ നമ്മൾ കുറ്റം പറയുകയും ചെയ്യും. അമേരിക്കൻ ഭക്ഷണം നമ്മൾ കഴിക്കുകയും ചെയ്യും, അമേരിക്കക്കാരെ ചിലപ്പോഴൊക്കെ കുറ്റം പറയുകയും ചെയ്യും. ആഫ്രിക്കൻ റെസ്റ്റോറന്റിൽ പോയാൽ അത് കഴിക്കുകയും ചെയ്യും, അവരെ നമ്മൾ വേണ്ടാത്തത് പറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ വിയറ്റ്നാമികളെ കാണുമ്പോൾ നമ്മളൊരു കമന്റ് പറയും, അല്ലെങ്കിൽ ഫിലിപ്പൈനുകളെ കാണുമ്പോൾ ഒരു കമന്റ് പറയും. പക്ഷേ നമ്മൾ അവരുടെ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ എടുക്കുകയും ചെയ്യും. അമേരിക്കയിൽ വന്നു, ഏത് ഇവന്റ് നടക്കുമ്പോഴും അതിനോട് ചേർന്ന്, എനിക്ക് വന്ന ഫ്യൂണറൽ ഒഴികെ ബാക്കി എല്ലാത്തിനും ഒരു ഡാൻസ് പ്രോഗ്രാം വെച്ചാൽ സന്തോഷിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ നമ്മുടേതായ ഒരു തനതായ ശൈലിയിൽ ഒരു വിവാഹ കൂതാശ നടത്തപ്പെട്ട കൂതാശകളും ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. യാതൊരു ആഘോഷങ്ങളും ഇല്ലാതെ, വൈൻ വിളമ്പാതെ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇവിടെയുള്ള മനുഷ്യർ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലേക്ക് അടക്കുകയല്ല. റിസ്റ്റോറിംഗ് ദ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറയുന്നു, സക്സസ് എന്ന വാക്ക് ഞാൻ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞു പോകും, അതിനകത്ത് പ്രോഗ്രസ്, ഹ്യൂമാനിറ്റി, മൊറാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി, ഇത്രയും ഉള്ള ഒരാഘോഷം, ഇത്രയും ഉള്ള ഒരു ജീവിതക്രമം, ഇത്രയും ഉള്ള ഒരു ജീവിത ശൈലി നമ്മൾ ക്ലിപ്തപ്പെടുത്തുമെങ്കിൽ അതിന് ഞാൻ വിളിക്കുന്ന പേരാണ് റിസ്റ്റോറിംഗ് ദ കൾച്ചർ. കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടതും നമുക്ക് ഇഷ്ടപ്പെടാത്തതുമായ സംസ്കാരങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നല്ലതെന്നും നമുക്ക് ഇഷ്ടപ്പെടാത്തതെല്ലാം ചീത്തയെന്നും നമ്മൾ വിളിക്കും. ഞാൻ ഒരു എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി പറഞ്ഞതാണ്, ഇവിടുത്തെ ബ്ലാക്സ് എല്ലാം ജർമ്മൻ കാറുകളെ ഉപയോഗിക്കൂ, അത് ലീസ് എടുത്തേക്കും. അപ്പൊ ഇവിടെ ലീസ് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ മുട്ടൻ കാര്യമൊന്നും ആയിട്ടിരിക്കും തോന്നുന്നില്ല, ഏത് മനുഷ്യർക്കും എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ കാറിനകത്താണ് സംസ്കാരം ഇരിക്കുന്നത് എന്നുള്ള ചിന്ത, അത് അവൻ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്, അതൊരു മാസ്കാണ് എന്നൊരു ധാരണ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെയും ചിത്രീകരിക്കുന്നതിനേക്കാൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഗ്രോത്ത്, പ്രോഗ്രസ്, സക്സസ്, ഈ സക്സസിനകത്ത് മനുഷ്യത്വവും ധാർമ്മികതയും ആധ്യാത്മികതയും കൂട്ടിയോജിപ്പിച്ച ഒരു ജീവിത ശൈലി ഉണ്ടെങ്കിൽ അത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ സംസ്കാരത്തിലൂടെ ജീവിക്കുന്നവൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ഒരു ഭക്തനാണ്, അവൻ ക്രിസ്ത്യാനിയും ആയിരിക്കും. മൂന്നാമതായി, എന്റെ സമയം അവസാനിക്കുന്ന സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മൂന്നാമത്തെ വിഷയത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരുന്നു. റിസ്റ്റോറിംഗ് ദ ക്രോസ് സെന്റേർഡ് ലൈഫ് ഇൻസ്റ്റെഡ് ഓഫ് ക്രോസ്ലെസ് ലൈഫ്. അല്ലെങ്കിൽ കുരിശ് കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ കുരിശ് എടുത്തുകൊണ്ട് കുരിശ് ധരിക്കുന്നവരാണ്, പക്ഷെ കുരിശിന്റെ അനുഭവത്തിലേക്ക് വരാൻ നമുക്ക് ഇഷ്ടമല്ല, പ്രതിസന്ധി നമുക്ക് ഏറ്റെടുക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ കൊറോണ കാലഘട്ടം കടന്നു വന്നപ്പോൾ ഒരു വിഭാഗം ആളുകളെങ്കിലും ദേവാലയത്തിൽ പോകാതെ ഇരിക്കുകയും പോകുന്നവരെ കൃത്യമായി നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നൊരു പ്രവണത ഉണ്ടെന്നാണ് ഞാൻ ഇന്നലെയും ഒരു പുസ്തകം വായിച്ചു. ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് തിയോളജിയൻ എഴുതിയ ഒരു പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് ആ മനുഷ്യ സമൂഹത്തെ അദ്ദേഹം ക്രിറ്റിസിസം ചെയ്യുമ്പോൾ ആ വിമർശനം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വിമർശനം ചെയ്യുമ്പോൾ പറഞ്ഞതാണ്, സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു, ദേവാലയത്തിന്റെ കവാടം അടച്ചിരിക്കുന്നു, കാരണം സാമൂഹിക വ്യാപനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഒരു മനുഷ്യനെങ്കിലും വരുന്നെങ്കിൽ അവരെ പോലും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറാനുള്ള കാരണം നമ്മൾ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുമോ എന്ന ഭയമുണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചിട്ടോ നമ്മുടെ നന്മ കണ്ടോ നമ്മൾ ഇതുവരെ ചെയ്ത പുണ്യം കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ആരും ഇന്ന് ജീവിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ ഒരു കണക്ക് പുസ്തകത്തിൽ അല്പം കൂടി നല്ലതാകാൻ, അല്പം കൂടി നീ സമഗ്രതയുടെ ആത്മാവിലേക്ക് പോകുവാൻ ദൈവം നമുക്കൊരവസരം തരുമ്പോൾ ആ അവസരത്തെ ഉപയോഗിക്കണമെങ്കിൽ ഈ സമയത്തെ നന്മയിലേക്ക് പോകുവാനുള്ള ഒരു അവധിക്കാലം എന്ന് പറഞ്ഞാൽ, ഇതുവരെ നമ്മൾ തിരക്കേറിയ ജീവിതത്തിലായിരുന്നു, ആർക്കും സമയമില്ല, എല്ലാവർക്കും ബിസിയാണ്, അച്ഛൻ തിരക്കാൻ, വിശ്വാസികൾ തിരക്കാണ്, തിരുമേനി തിരക്കാണ്, എല്ലാവരും തിരക്കാണ്. പക്ഷെ ഇപ്പോൾ എല്ലാം ഒന്ന് യഥാസ്ഥാനപ്പെടുവാൻ ദൈവം ഒരു അവസരം നൽകിയതെങ്കിൽ അതിൽ സന്തോഷിക്കുക, ദൈവത്തിന് മഹത്വം പറയുക, ഒപ്പം നമ്മളെ കൊണ്ടാകുന്ന ഒരു കൈത്താങ്ങ് ഒരു മനുഷ്യനെങ്കിലും ചെയ്യുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അതിന് ചിലപ്പം കഷ്ടത സഹിക്കേണ്ടി വരും, വേദന അനുഭവിക്കേണ്ടി വരും, തിക്തമായ വാക്കുകൾ കേൾക്കേണ്ടി വരും, നന്മ ചെയ്താലും തിന്മ ചെയ്തു എന്നുള്ള ഒരു ജീവിതക്രമത്തിലേക്ക് മനുഷ്യർ ഒരുപക്ഷെ നമ്മളെ ചിത്രീകരിച്ചിരിക്കും. പക്ഷെ അവിടെ അതിജീവിക്കുന്നതാണ് ക്രിസ്തുവിന്റെ ക്രൂശാരോഹണം. ക്രിസ്തു അപഹാസ്യനായി തുപ്പലേറ്റു, ചാട്ടവാറ് കൊണ്ട് അടിയേറ്റു, കേൾക്കുന്നതെല്ലാം കർത്താവിനെതിരെയുള്ള കാര്യമാണ്. നിജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശീഹായാണെന്ന് പ്രസ്താവിച്ച പത്രോസ്ലിഹ പോലും അവിടെ നിന്ന് മാറുകയാണ്. പക്ഷെ യോഹന്നാൻ കുഞ്ഞിന്റെ മനസ്സോടുകൂടി, ഒരു യുവാവിന്റെ പക്വത പോലും എത്താത്ത ആ കാലഘട്ടത്തിൽ യോഹന്നാൻ ഈ മാതാവിനോടൊപ്പം മറ്റു സ്ത്രീകളോടൊപ്പം കൂടെ നിൽക്കുകയാണ്. അവിടെ ചെന്നപ്പോഴാ യോഹന്നാൻ ഒരു വാക്ക് കേൾക്കാനിടയായത്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് പരസ്പരം ഭരമേൽപ്പിക്കുന്ന ഒരു രംഗവും ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. അതുമാത്രമല്ല, ഈ കഷ്ടതയും പ്രതിസന്ധിയും എല്ലാ അവഹേളനങ്ങളും കേട്ടതെങ്കിലും ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ മുഖത്ത് പരാതിയുടെ ഒരു ചിത്രമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പരാതികളേറെയുണ്ട്. പരാതികൾ എന്ന് പറഞ്ഞാൽ ഒന്നിനും തൃപ്തമല്ലാത്ത ഒരു ജീവിതക്രമം, എന്തൊക്കെയോ ലോകത്തിൽ പിടിച്ചടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സായുജ്യവും ഒരു സന്തോഷവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സംതൃപ്തി ഇല്ലാത്തൊരു ജീവിതക്രമത്തിലേക്ക് നമ്മൾ മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ ക്രിസ്തു പഠിപ്പിക്കുന്നത് സഹനം കടന്നു വരുമ്പോഴും ആണി അടിക്കപ്പെട്ടപ്പോഴും പീഡനമേൽക്കപ്പെട്ടപ്പോഴും സംതൃപ്തിയോടുകൂടി കർത്താവ് പറഞ്ഞു സകലതും നിവൃത്തിയായി. ഈ ഒരു ചിന്ത ക്രൈസ്തവന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ പലപ്പോഴും ഈ സംസാരിക്കുന്ന ഞാൻ പോലും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നുപോയാൽ ദൈവമുണ്ടോ എന്നും ദൈവത്തിനെ എന്തിനാണ് ആരാധിക്കുന്നതെന്നും ഞാൻ ഇത്രയും പണം ദൈവാലയത്തിന് വേണ്ടി കൊടുത്തിട്ടും എനിക്കെന്ത് ഇങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന് ഇങ്ങനെ ഒരു കഷ്ടത സംഭവിക്കേണ്ടതല്ലായിരുന്നു, ശിഷ്യന്മാർക്ക് ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാകേണ്ടതല്ലായിരുന്നു, പരിശുദ്ധനായ പൗലോസ്ലീഹ വാളുകൊണ്ട് കൊല്ലപ്പെടേണ്ട കാലമില്ലായിരുന്നു. അത് നമ്മളൊക്കെ ചെയ്തതിന്റെ എത്രയോ വലിയ പുണ്യം. ഇന്ന് സാധ്യതകളുടെ ലോകത്ത് ജീവിക്കുമ്പോഴാണ് നമ്മൾ ശിഷ്ടം വരുന്ന പണത്തിന്റെ ഒരു ചെറിയ അംശം ദൈവത്തിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടിവെച്ചിരിക്കുന്ന ഭീമമായ ഒരു കൂനയിൽ നിന്ന് അതിൽ നിന്ന് ഇച്ചിരി എടുത്താണ് നമ്മൾ പള്ളിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ദൈവ വിഷയങ്ങൾ കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് ലഭിച്ചതിന്റെ സിംഹഭാഗം ദൈവത്തിനും ശേഷിക്കുന്ന ഭാഗവും നമ്മുടെ ജീവിതത്തിനല്ല നമ്മൾ ആരും എടുക്കുന്നത്. ശേഷിക്കുന്ന അപ്പക്കഷണത്തിന്റെ ശേഷിക്കുന്ന ഭാഗമാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്. പൗലോസ്ലീഹ മൂന്ന് മിഷനറി യാത്ര നടത്തുകയും പ്രതിസന്ധികളെ അതിജീവിച്ചു, തടങ്കലിൽ അടയ്ക്കപ്പെട്ടു, ഏറെ കഷ്ടത സഹിച്ചു, ബുദ്ധിമുട്ടി, ഈ പ്രതിസന്ധിക്കൊടുവിൽ വാളിനാൽ കൊല്ലപ്പെട്ടു. പത്രോസ്ലീഹ പറഞ്ഞു, എനിക്ക് മരിക്കുമ്പോൾ ക്രിസ്തുവിനെ ക്രൂശിത്തറച്ച് ആ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ ഞാൻ മുഖാമുഖം കണ്ടുകൊണ്ട് അതിൽ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ഞാനൊന്ന് വിലയിരുത്തിയാൽ പത്രോസ്ലീഹായും പൗലോസ്ലീഹായും പരിശുദ്ധനായ തോമാസ്ലീഹായും ഒക്കെ ചെയ്ത കാര്യങ്ങളെ വെച്ച് നോക്കിയാൽ ഈ ഐസക്കച്ചൻ 1% പോലും വിജയിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. പക്ഷെ എങ്കിലും നമ്മൾ പ്രതിസന്ധികളോ അപഹാസ്യനാകുകയോ ചെയ്യുമ്പോൾ തളർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറ്റപ്പെട്ടുവെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ ദൈവം തരുന്ന ഒരു അവസരമാണ് ദ ടൈം ഓഫ് റെസ്റ്റോറേഷൻ. ഞാൻ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് ബൗദ്ധിക മേഖലകളേക്കാൾ ഹൃദയ ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ റെസ്റ്റോറേഷനെ സാധ്യമാക്കണം. നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് ബ്രെയിൻ ടു ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതിക്കൊക്കെ ചേരുന്നവരെ നമ്മൾ നമ്മുടെ അക്സെപ്റ്റഡ് ഫ്രണ്ട്ഷിപ്പിൽ കൊണ്ടുവരും, ബാക്കിയെല്ലാം മണ്ടന്മാരും പൊട്ടന്മാരും മൂഢന്മാരുമാണെന്നുള്ളൊരു ചിന്ത. പക്ഷേ ഹൃദയം ബന്ധം സൂക്ഷിക്കുന്ന ക്രിസ്തു ബുദ്ധിമാന്മാരിൽ നല്ല അപ്പോസ്തലന്മാരെ എടുത്തത്, വലിയ യുക്തിവാദികളിൽ നല്ല എടുത്തത്, മറിച്ച് സമൂഹത്തിൽ പച്ചയായ ജീവിതം നയിച്ച പാമരന്മാരായ സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിൽ ജീവിച്ചവരെ എടുത്തുവെങ്കിൽ നമ്മൾ ചിന്തിക്കുക ബൗദ്ധിക മേഖലകളെക്കാൾ ഹൃദയ ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ മാറ്റപ്പെടുക. 2, കുറച്ചൊക്കെ മൗനം പരിശീലിക്കാൻ പഠിക്കണം. നമ്മൾ എല്ലാത്തിനും മറുപടി പറയും, എല്ലാത്തിനും കമന്റ് ഇടും, കമന്റ് ഒന്നും പറ്റിയില്ലെങ്കിലും അതിനൊരു ഇമാജിനേഷൻ പോലും ചെയ്യും. ഞാൻ ഈ ഇന്ന് രാവിലെ നാട്ടിൽ നിന്ന് ഒരാളിനെ വിളിച്ചു, വിളിച്ചിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യം, അച്ഛൻ താമസിക്കുന്ന ആ ദേശത്തും അച്ഛന്റെ പള്ളി മുഴുവൻ കൊറോണയായോ? ഞാൻ പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല, ആകെ ഒരു 4-5 പേർക്ക് മാർച്ച് മാസം ഒക്കെ പല സമയത്തായിട്ട് വന്നു, അവരെല്ലാം റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ എല്ലാം വളരെ ഭംഗിയായിട്ട് അവര് പാലിക്കേണ്ട നിയമങ്ങളൊക്കെ പാലിച്ചു, അവരാരോഗ്യത്തോട് ഇന്ന് ജീവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊന്ന് അറിഞ്ഞു, ന്യൂയോർക്കിൽ നിന്ന് അച്ഛൻ ന്യൂയോർക്കിൽ പോയി പ്രസംഗിച്ചിട്ട് തിരികെ വന്നപ്പം ആ പള്ളി മുഴുവൻ കൊറോണയായി. ഞാൻ 2-3 മിനിറ്റ് നേരത്തേക്ക് എനിക്കൊന്നും വേണ്ട പറ്റില്ല. അപ്പൊ പിന്നെ ഞാനിത് ആലോചിച്ച് ഞാൻ ആരുടെ ഇത് പങ്കുവെക്കാൻ പോയില്ല, പക്ഷെ അവസാനം ഞാൻ ആലോചിച്ചെടുത്തപ്പോൾ ഉത്തരം എനിക്ക് കിട്ടി. ഞാൻ ന്യൂയോർക്കിലെ ജാക്സൺ ഹൈറ്റ് സെന്റ് മേരീസ് പള്ളിയിലേക്ക് ഒരു ദിവസം വൈകുന്നേരം പ്രസംഗിച്ചു. ഈ പ്രസംഗിച്ചു എന്നുള്ളത് ഞാൻ വേറെ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഇത് കേട്ട ആള് ആരോ ആണെന്ന് എനിക്കറിയാൻ പാടില്ല, ആ ഞങ്ങളുടെ ദേശമൊക്കെ ഉൾപ്പെടുന്ന ആ നാട്ടിലേക്ക് വിളിച്ച് ഇതാരാന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നില്ല, ഒരു കഥയും ഉണ്ടാക്കി അച്ഛൻ ന്യൂയോർക്കിൽ പോയി, അച്ഛൻ ന്യൂയോർക്കിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം പള്ളി മുഴുവൻ കൊറോണയായി. അപ്പൊ യാഥാർത്ഥ്യവും നടന്ന സംഭവവും തമ്മിൽ ഒരു ബന്ധവുമില്ല, ആകെ ഒരു തുമ്പ് കിട്ടി ന്യൂയോർക്ക്. അപ്പൊ അച്ഛൻ ന്യൂയോർക്കിൽ പോയി കാണും, പോയി ചെന്നിട്ട് അവിടുന്ന് തിരിച്ചു വന്നപ്പോ ക്വാറന്റൈനിൽ വരാതെ അച്ഛൻ കുർബാന ചൊല്ലി കാണും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയപ്പം ഈ ചിത്രീകരിച്ച ആൾക്ക് ഒരു പുതിയ വാർത്ത നൽകിയതിന്റെ ഒരു വലിയ സന്തോഷം മനസ്സിൽ കാണും. പക്ഷേ യാഥാർത്ഥ്യവുമായിട്ട് ഇതിന് പൊരുത്തമില്ലാത്തത് കൊണ്ട് ആ പറഞ്ഞതിന്റെ ശിക്ഷാവിധി കേട്ട ഞാനല്ല കൊടുക്കേണ്ടത്, ദൈവമാണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണത്തിന് വേണ്ടി, ആ വ്യക്തിയെ ഒന്നും ഞാൻ ചിത്രീകരിക്കാൻ ഞാൻ എന്നെ പുറകെ പോകുന്നില്ല. ഇതുപോലെയാണ് കേട്ടതും കേൾക്കാത്തതുമായ കാര്യങ്ങളെ വെച്ച് തുമ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തിരക്കഥ എഴുതുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറേഷൻ അത്ര എളുപ്പമായിരിക്കുകയില്ല. സമഗ്രതയുടെ ജീവന്റെ തുടിപ്പിലേക്ക് നമുക്ക് തിരികെ ചെല്ലുവാനും അത്ര എളുപ്പമായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറയുന്നത്, വി കാൻ്റ് സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് ബട്ട് വി ക്യാൻ ചേഞ്ച് അവർ എൻഡിങ്. നമ്മുടെ തുടക്കം മുതൽ ഇനി നന്നാക്കിക്കൊണ്ട് വരാൻ നമുക്ക് പറ്റത്തില്ല. നമുക്കൊരു നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായിപ്പോയി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു, പല പല ഘട്ടങ്ങളിലൂടെ അമേരിക്കയിലെത്തി, പല പല മേഖലകൾ നമ്മൾ പ്രവർത്തിച്ചു. ഇനിയും ജീവിതത്തിന്റെ ഏറെ ഇനിയും ജീവിക്കാനുണ്ടെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ നമ്മുടെ ഒടുക്കം എങ്ങനെയാകണമെന്ന് ഒരു പരിധി വരെയൊക്കെ, ഞാൻ പറഞ്ഞ സംസ്കാര ശുശ്രൂഷയെ കുറിച്ചില്ല, അതുപോലും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ജെ സി ബി കൊണ്ടാണോ എടുത്തന്നെ ഇടുന്നതെന്ന് എനിക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. അതല്ല, ആരും ഇല്ലാത്തൊരു സ്ഥലത്താണോ അതോ എങ്ങും എന്റെ ഒരു പൊടി പോലും കിട്ടാത്തൊരു സ്ഥലത്ത് വെച്ചായിരിക്കുമോ എന്റെ ഒരു മരണം, എനിക്കത് പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിൽ പറയുന്നത്, നല്ലൊരു അവസാനം ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. അത് പ്രാർത്ഥിക്കുമ്പം നമ്മൾ ക്ഷമാപൂർവ്വം ഭക്തിയോടെ കേട്ടുനിന്നാൽ ഈ കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങളെ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റും. മാതാപിതാക്കൾ, എന്റെയും ഇടവക പള്ളിയിൽ ഇന്നലെ എന്റെ ഒരു കൂടെ പഠിച്ച ഒരു സഹപാഠിയുടെ അമ്മ മരിച്ചു, ക്യാൻസർ ആയിരുന്നു. അവൻ അബുദാബിയിലാണ്, അമ്മ അവിടെ മരിച്ചു, പക്ഷെ അവന് പോകാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു കാര്യം, നല്ല അവസാനം എന്ന് പറഞ്ഞാൽ സംസ്കാര ശുശ്രൂഷയെ കുറിച്ചല്ല, അത്യാവശ്യം നന്മ ചെയ്ത് ഈ ലോകത്ത് നിന്ന് മടങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് പോകണം. യേശുക്രിസ്തുവിനെ കുറിച്ച് നിർവചനങ്ങൾ ഏറെയുണ്ട്. ഒരു നിർവചനം ഒരു പാട്ട് രൂപത്തിൽ എങ്ങനെയാണ്, യേശുവിനെ പോലെയാകണം, എനിക്ക് യേശുവിനെ പോലെയാകണം, നാടുനീളെ നന്മ ചെയ്ത് പോയ നാഥനാം യേശുവിനെ പോലെയാകണം. ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഏതോ മണ്ടൻ എഴുതിയതാന്ന് തോന്നും, പക്ഷെ അതിനകത്ത് ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എന്തായിരുന്നുവെന്നും ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നും ഒക്കെ ഒരു 100 പേജ് വായിക്കുന്നതിനേക്കാൾ കൃത്യതയോടെ എഴുതി വെച്ചതാണ്, യേശുവിനെ പോലെയാകണം, എനിക്ക് യേശുവിനെ പോലെയാകണം, നാടുനീളെ നന്മ ചെയ്ത് പോയ നാഥനാം യേശുവിനെ പോലെയാകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടർന്നുള്ള സമയം, ഇന്ന് വരെയുള്ള അതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമെന്ന് എണ്ണുക, അതൊന്നും തിരുത്താൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ നമ്മൾ ആരുടെ മനസ്സിൽ നന്മയായിട്ടോ ചീത്തയായിട്ടോ ഒക്കെ ഇരുന്നു കൊള്ളട്ടെ, പക്ഷെ ഇനിയെങ്കിലും ഇന്നു മുതലെങ്കിലും ഒരാളെ ചിത്രീകരിക്കാൻ കിട്ടുമ്പോൾ ഒടുപ്പും തൊങ്ങലും വെച്ച് ചിത്രീകരിക്കാതെ കുറച്ചൊക്കെ മൗനം പാലിക്കാനും ചില സ്ഥലത്തെങ്കിലും ക്രിസ്തുവിനെ പോലെ തോറ്റുകൊടുക്കാനും നമുക്ക് നമ്മൾ ഇതിൽ വിജയിക്കും. അതിന്റെ പേരാണ് സക്സസ്. ഇപ്പൊ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, പണം വർദ്ധിപ്പിക്കുന്നത് ഗ്രോത്ത് ആണെങ്കിൽ ആ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ധാർമ്മികതയും ഒരു ഹോണസ്റ്റി, ഇത് രണ്ടും കൂടെ ചേർത്ത്, എത്തിക്സ് പ്ലസ് ഹോണസ്റ്റി, ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ അത് പ്രോഗ്രസ് ആകുമെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ സക്സസ്, വിജയം എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് പ്ലസ് ഹ്യൂമാനിറ്റി പ്ലസ് മൊറാലിറ്റി പ്ലസ് സ്പിരിച്വാലിറ്റി. ഈ ചിന്ത നിങ്ങളെ ദീപ്തമാക്കട്ടെ, അനുഗ്രഹീതമാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവം, നമുക്ക് തന്ന വിഷയത്തിൽ ഞാൻ പൂർണ്ണമായി എന്റെ ആത്മാർത്ഥത പുലർത്തിയൊന്നും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. എങ്കിലും റെസ്റ്റോറേഷൻ ഓഫ് ഫുൾനെസ് ഇൻ ലൈഫ് എന്ന ഒരു പ്രത്യേക വിഷയം നമുക്ക് പഠിക്കുവാൻ ലഭിച്ചു. ഇറ്റ് ഈസ് ദ ആക്ഷൻ ഓഫ് റിട്ടേണിംഗ് സംതിങ് ടു എ ഫോമർ ഓണർ ഓർ എ പ്ലേസ് ഓർ കണ്ടീഷൻ എന്ന അർത്ഥത്തിൽ 100% നമുക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും അതിലേക്കുള്ളൊരു ശ്രമം എല്ലാവരും നടത്തണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ അവസരം ഇതിന്റെ പ്രഥമ ദിവസം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അഭിയുന്ന തിരുമേനിയോട് ഉള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. പരിശുദ്ധ ബാവാ തിരുമേനിയോടുള്ള വിധേയത്വം വീണ്ടും ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. സഭയോടുള്ള വിധേയത്വം പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ പി സി ജോർജ് അച്ഛനും അച്ഛനോടൊപ്പം ഉൾപ്പെടുന്ന ഒരു ടീം ഇതിനുവേണ്ടി ഏറെ അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു. അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ടും എന്നെ ശ്രവിച്ച എല്ലാവരും അവരുടെ സമയം പ്രത്യേകമായി മാറ്റിവെച്ച് ഇതിനെ ധന്യമാക്കിയതിൽ എല്ലാ നന്മയും അവർക്ക് നേരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾ ക്രമീകരിച്ചവരെയും ദൈവസന്നിധിയിൽ സന്തോഷത്തോടും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ബലഹീനന ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
താങ്ക് യു അച്ഛ. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് അവസരമുണ്ട്. നിങ്ങളുടെ ഫോണിൽ *5 പ്രസ് ചെയ്യുക, അന്നേരം നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അച്ഛനോട് ചോദിക്കാവുന്നതാണ്. ഞാൻ 1-2 നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ *5 പ്രസ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ അഹെഡ്. താങ്ക് യു അച്ഛ. ഈ വർഷത്തെ ബൈബിൾ റീഡിംഗ് മന്തിന്റെ ഭാഗമായിട്ട് ക്രമീകരിച്ച ഡിവോഷണൽ ടോക്ക് സീരീസ്, അതിൽ ആദ്യത്തെ ഡിവോഷണൽ ടോക്ക് ആണ് ഇന്ന് നമ്മൾ ശ്രവിച്ചത്. വളരെ ആഴമുള്ളതും ആനുകാലിക പ്രസക്തിയുമുള്ള ചിന്തകൾ ബഹുമാനപ്പെട്ട ഐസക് പ്രകാശ് അച്ഛൻ പങ്കുവയ്ക്കുകയുണ്ടായി. പൂർണതയുടെ പുനഃസ്ഥാപനം എന്ന വിഷയത്തിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം, പർപ്പസ് ഓഫ് അവർ ലൈഫ്, പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും പുനഃസ്ഥാപനം എന്നീ ചിന്തകളിലൂടെ അച്ഛൻ ആ വിഷയം വളരെ ഭംഗിയായിട്ട് വിശദീകരിക്കുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ജീവിത സംഭവങ്ങളും അല്പം ഹാസ്യം കൂടി ചേർത്ത് അച്ഛൻ വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. ഇനി വിഷയം കേൾക്കുവാനായി പങ്കെടുത്ത എല്ലാവർക്കും ഇത് പ്രയോജനപ്രദവും അനുഗ്രഹപ്രദവുമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഐസക് പ്രകാശത്തിനോടുള്ള നന്ദിയും സ്നേഹവും ഭദ്രാസനത്തിന്റെ MMVS പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ ലീഡർഷിപ്പ് MMVS എല്ലാ ആക്ടിവിറ്റീസിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷകളിലെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ MMVS ഡയോസിഷൻ വൈസ് പ്രസിഡന്റ് PC ജോർജ് എസ് എൻ ഈ വചന ശുശ്രൂഷയിൽ ആദ്യവസാനം പങ്കെടുക്കുകയും നമ്മെ എല്ലാം ഈ ഡിവോഷണൽ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. PC ജോർജ് എസിനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കൂടാതെ ഇന്ന് ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് നല്ല അറ്റൻഡൻസ് ഉണ്ടായിരുന്നു സെഷനിൽ. ഈ പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ നമ്മുടെ മെമ്പേഴ്സ് ഒക്കെ ഇതിൽ വന്ന് പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ഉറപ്പിച്ചോട്ടെ. ബഹുമാനപ്പെട്ട അച്ഛനോട് ഒഫീഷ്യലായിട്ട് രൂപ നന്ദി അറിയിച്ചു. എങ്കിലും വളരെ അനുഗ്രഹീതമായി റീസ്റ്റോറേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് അവർ ലൈഫ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണത തിരികെ പിടിക്കണം. അതുകൊണ്ട് റീസ്റ്റോറേഷൻ ഓഫ് നേച്ചർ, റീസ്റ്റോറേഷൻ ഓഫ് കൾച്ചർ, റീസ്റ്റോറേഷൻ ഓഫ് ക്രോസ് സെന്റേർഡ് ലൈഫ്, യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ്, അതെല്ലാം ഉതകുന്ന രീതിയിൽ നല്ല കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഉള്ള പ്രധാന ചിന്തയിൽ ഊന്നിയാണ്. അപ്പം അത് പെട്ടെന്ന് ഒന്നോടൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു കാര്യം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ആദമേ നീ എവിടെ? രണ്ട്, നിന്റെ സഹോദരനായ ഹാബേലിലൂടെ. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും. നമ്മളിൽ നിന്ന് എവിടെയാണ്, നമ്മുടെ സഹോദരങ്ങൾ എവിടെയാണ്? അതാണ് അച്ഛൻ പറഞ്ഞത്, നോട്ട് ബ്രെയിൻ ടു ബ്രെയിൻ ബട്ട് ഹാർട്ട് ടു ഹാർട്ട്. സ്നേഹത്തിൽ നിറയുമ്പോൾ അത് ദൈവത്തോടുള്ള സ്നേഹവും സഹോദരങ്ങളോടുള്ള സ്നേഹവും തിരിച്ചു കേന്ദ്രീകൃതമായിരിക്കുന്ന ജീവിതം അത് തുടർന്ന് ഇനിയും പുതിയ തുടക്കത്തിനൊന്നും നമുക്ക് സാധിക്കുകയില്ലെന്നും നമ്മുടെ അവസാനം ഭംഗിയാക്കാൻ സാധിക്കുമെന്നും ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചിട്ടില്ല. അച്ഛനോടുള്ള ശ്രേഷ്ഠമായ വാക്കുകൾക്കുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നാളത്തെ നമ്മുടെ വചന ശുശ്രൂഷയിൽ എല്ലാവരും പങ്കെടുക്കണം. ബഹുമാനപ്പെട്ട ഹാമച്ചന് നേതൃത്വം നൽകുന്നതാണ്. നാളെ എല്ലാവരും പങ്കെടുക്കണം എന്ന് വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരെയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ ഒരു അനൗൺസ്മെന്റ്സ്?
എന്റെ പേര് ലിസി എന്നാ, ഞാന് ട്രഷററാണ്. ഡയസിന്റെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ ഈ അടുത്ത 4 ആഴ്ചയിലേക്കുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ് എടുത്തത്. വളരെ നന്നായിരുന്നു വെച്ചാൽ അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ട് വളരെ താങ്ക് യു വെരി മച്ച്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. I don't know how I could have, you could have done any better for the last 45 minutes. It's very nicely done. Thank you.
Thank you, Andy. നമ്മുടെ ജോയിന്റ് സെക്രട്ടറി എലിസബത്ത് പണിക്കർ ചേച്ചി എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ? എന്തോ ചേച്ചി? ഓക്കെ ഓക്കെ, താങ്ക് യു. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നാളെ വൈകുന്നേരം 23-ാം തീയതി വ്യാഴാഴ്ച 8 മണിക്ക് സെൻട്രൽ ടൈം 2-ാമത്തെ ഡിവോഷണൽ ടോക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഹാം അച്ഛനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ബുധനും വ്യാഴവും, ഇനിയുള്ള എല്ലാ ബുധനും വ്യാഴവും നമുക്ക് ഡിവോഷണൽ ടോക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഫ്ലയർ കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. കിട്ടിയിട്ടില്ലെങ്കിൽ അറിയിക്കുക, യൂണിറ്റ് സെക്രട്ടറിമാരുടെ അടുത്തോ ഒക്കെ ഒന്ന് ചോദിക്കുക. നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജ്, ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് കഴിഞ്ഞ ദിവസം 2-3 ദിവസമായി ആരംഭിച്ചിട്ട് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. പേജ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ഈവൻസും ഫ്ലയേഴ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേജിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇൻഫർമേഷൻ അറിയാനായിട്ട് സാധിക്കും. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നും ഇല്ല. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
ശുദ്ധമുള്ള ഭാവ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്തിൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമെ. രക്ഷിതാവായ പുത്രാജയമുള്ള സ്ത്രീബായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമെ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരുപ്പിന് ഭവനങ്ങളായി ഞങ്ങളെ ക്ഷണിച്ചുകൊള്ളണമെ. ദൈവമായ കർത്താവ്, നേരെ ഉകിലും കാലത്തും എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങൾ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആശീർവാദം പറയാം പ്ലീസ്.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും കർത്താവെ ഞങ്ങൾ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും അവരുടെ ഭവനങ്ങളുടെ മേൽ, ഞങ്ങളുടെ ദേശങ്ങൾ, ഞങ്ങളുടെ ഇടവക, സഭയിലെ ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധ ബാവാതിരിമേനി, എല്ലാ തിരുമേനിമാർ, വൈദിക സൃഷ്ടി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
Thank you once again. Good night. Good night. Good night.
Thank you.